الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس، ذلك بأنهم قالوا إنما البيع مثل الربا، وأحل الله البيع وحرم الربا، فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله، ومن عاد فأولئك أصحاب النار هم فيها خالدون. يمحق الله الربا ويربي الصدقات، والله لا يحب كل كفار نصيم. صدق الله العظيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇതിന് മുമ്പുള്ള ആയത്തുകളിലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ദരിദ്രരായ ആളുകൾക്കൊക്കെ ദാനം ചെയ്യുന്നതിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ചുമൊക്കെയാണ് സൂചിപ്പിച്ചത്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറ്റ്റൻ വഅലാനിയത്ത് ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവരർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കും. അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടിയും വരില്ല. ഇത് വിശദീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു എതിർവശം ചൂണ്ടിക്കാണിക്കുകയാണ്. ഖുർആന്റെ ഒരു പൊതുശൈലിയാണത്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ, നരകത്തെക്കുറിച്ച്, അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. സത്യവിശ്വാസത്തെക്കുറിച്ച് സൂചിപ്പിച്ചാൽ കുഫറും ശിർക്കും നിഫാക്കും ഉണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ച് അത് ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ വിപരീത കാഴ്ചപ്പാടായ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുണ്ടാക്കുന്ന വിപത്തും അതിനെ സംബന്ധിച്ച അള്ളാഹുവിൻ്റെ നിയമങ്ങളും വ്യക്തമാക്കുകയാണ് ഇവിടെ. വളരെ കാര്യമായി, വളരെ സുപ്രധാനമായൊരു വിഷയമായിട്ട് ഖുർആൻ ഇത് കൈകാര്യം ചെയ്യുന്നത്. അതാണ് അടുത്ത ആയത്തിൽ, അല്ലദീന യഅക്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. അല്ലദീന യഅക്കുലൂന റിബ, അല്ലദീന യഅക്കുലൂന തിന്നുന്നവർ, അല്ലദീന യഅക്കുലൂന തിന്നുന്നവർ, അർദിബ പലിശ, പലിശ തിന്നുന്നവർ, ലാ യഖൂമൂന അവർ എഴുന്നേറ്റ് നിൽക്കുകയില്ല. കാമ യഖൂമു ലാ യഖൂമുന അവർ എഴുന്നേറ്റ് നിൽക്കുകയില്ല. ഇല്ലാ കമ യഖൂമു എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ. അല്ലദി ഏതൊരുവൻ യതഹപ്പത്തുഹു അവനെ മറിച്ചിടുന്നു, വീഴ്ത്തുന്നു, അല്ലെ അവനെ വീഴുന്നു. അശൈത്താൻ പിശാജ് മിനൽ മസ് ബാധ നിമിത്തം, അല്ലെങ്കിൽ ഭ്രാന്ത് നിമിത്തം, സ്പർശന നിമിത്തം. അല്ലദി യതഹപ്പത്തുഹു ശൈത്താനു മിനൽ മസ്, അല്ലദി അത്തഹബത്തുഹു മറിച്ചിട് അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്നവൻ അശൈത്താൻ പിശാജി വൽ മസ് സ്പർശിച്ചത് മൂലം പിശാജി സ്പർശിച്ചത് മൂലം ബാധിച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ വീണുകൊണ്ടിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ ദാലിക്ക അത് ബി അന്നഹും ഖാലു അവർ പറഞ്ഞത് കൊണ്ടാണ് ഇന്നമൽ ബൈഉ നിശ്ചയമായും കച്ചവടം മിസ്ലു റിബ പലിശ പോലെ തന്നെയാണ് വഹല്ലല്ലാഹു എന്നാൽ അല്ലാഹു അനുവദിച്ചിരിക്കുന്നു അൽ ബൈഉ കച്ചവടം വിൽപ്പന വഹറമ റിബ അവൻ പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തു ഫമൻ ജാഅഹു എന്നാൽ ആർക്ക് വന്നുവോ മൗഇദത്തുൻ സദുപദേശം മിർ റബ്ബിഹി അവന്റെ നാഥനിൽ നിന്ന് അംറുഹു അവന്റെ കാര്യം ഇലല്ലാഹി അല്ലാഹുങ്കലേക്കായിരിക്കും ഒമൻ ആദ ആരെങ്കിലും മടങ്ങിയാൽ ഫഉലാഇക എന്നാൽ അക്കൂട്ടർ അസ്ഹാബുന്നാർ നരകത്തിന്റെ ആൾക്കാരാകും ഹും ഫീഹ അവർ അതിൽ ഖാലിദൂൻ നിത്യവാസികളായിരിക്കും ആദ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ അർത്ഥം ഒരു ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥ പോലെ തോന്നും വളരെ ലളിതമാണ് ഞാൻ പറഞ്ഞുതരാം അല്ലദീന യഅ്കുലൂന റിബ ഒന്നും കൂടി നോക്കർത്ഥം അല്ലദീന യഅ്കുലൂന തിന്നുന്നവർ അറിബ പലിശ ഭുജിക്കുന്നവർ പലിശ തിന്നുന്നവർ ലാ യഖൂമൂന അവർ എഴുന്നേറ്റ് നിൽക്കയില്ല ഇല്ലാ കമാ യഖൂമുല്ലദീ ഇല്ലാ കമാ യഖൂമു എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേറ്റ് നിൽക്കയില്ല അല്ലദീ അത്തഹബ്ബത്തുഹു ശൈത്താനു മിനൽ മസ് തൽക്കാലം വിശദീകരിക്കാൻ കൂടുതൽ മനസ്സിലാവും എന്നാലും അങ്ങനെ പറഞ്ഞു അല്ലദീ അത്തഹബ്ബത്തുഹു ബാധിച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യപ്പെട്ടവൻ അശൈത്താനു പിശാജി അൽ മസ് സ്പർശിച്ചത് മൂലം പൈശാചിക ബാധ ഏറ്റത് മൂലം വീഴുന്നവൻ എന്നൊക്കെ അർത്ഥം കൊടുക്കുക ദാലിക്ക ബി അന്നഹും കാരു അത് അവർ പറഞ്ഞത് കൊണ്ടാണ് ബി അന്നഹും കാരു പറഞ്ഞത് കൊണ്ടാണ് ഇന്നമൽ ബൈഉ മിസ്ലു റിബ പലിശ ഇന്നമൽ ബൈഉ നിശ്ചയമായും കച്ചവടം മിസ്ലു റിബ പലിശ പോലെ മാത്രമാണ് കച്ചവടം പലിശ പോലെയല്ലേ എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്നാൽ വഹല്ലല്ലാഹുൽ ബൈ എന്നാൽ അല്ലാഹു കച്ചവടം അനുവദിച്ചിരിക്കും വഹറമ റിബ പലിശ നിരോധിച്ചിരിക്കും ഫമൻ ജാഅഹു മൗഇദത്തുൻ ഫമൻ ജാഅഹു അപ്പോൾ ആർക്ക് വന്നു കിട്ടിയോ മൗഇദത്തുൻ അവന്റെ ഉപദേശം സദുപദേശം അവർ ആർക്ക് വന്നെത്തിയോ മിർ റബ്ബിഹി അവന്റെ റബ്ബിൽ നിന്നുള്ള ഫൻതഹ എന്നിട്ട് അവൻ വിരമിച്ചു ഫലഹു മാ സലഫ ആദ്യം പറയാൻ വിട്ടോന്ന് അർത്ഥം ഫലഹു എന്നാൽ അവനുണ്ടായിരിക്കും മാ സലഫ പിൻകഴിഞ്ഞത് വമ്രുഹു അവന്റെ കാര്യം ഇലല്ലാഹി അല്ലാഹുങ്കലേക്കായിരിക്കും ഒമൻ ആദ ആരെങ്കിലും മടങ്ങിയാൽ ഉലായിക്ക എന്നാൽ അക്കൂട്ടർ അസ്ഹാബുന്നാർ നരകത്തിന്റെ ആൾക്കാരായിരിക്കും ഹും ഫീഹ അവരതിൽ ഖാലിദൂൻ നിത്യവാസികളായിരിക്കും ഈ വിശദീകരിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും ആദ്യം പറഞ്ഞത് അല്ലദീന യഅ്കുലൂന റിബ പലിശ ഭുജിക്കുന്നവൻ പലിശ ഭുജിക്കുക എന്നുള്ളത് ഒരു സാധാരണ ഭാഷാ ശൈലിയാണ് പലിശയുടെ മുതൽ കൊണ്ട് തിന്ന് ജീവിക്കുക പലിശ സമ്പാദിക്കുന്നവൻ പലിശ നേടിയെടുക്കുന്നവൻ പലിശ സമ്പാദിച്ചു കൂട്ടുന്ന ആൾ അല്ലെ പലിശ മുതൽ അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾ എന്നൊക്കെ അർത്ഥം കൊടുക്കാം പലിശ റിബ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റിബ എന്ന വാക്കിന്റെ അർത്ഥം വളർച്ച വർധന എന്നൊക്കെയാണ് പലിശ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് എന്താ അങ്ങനെ പ്രയോഗിക്കാൻ കാരണം കടം കൊടുക്കുന്ന ആള് കടം വാങ്ങുന്ന ആളിൽ നിന്ന് കൊടുത്ത മുതലിനേക്കാൾ അധികം വാങ്ങുന്നത് കൊണ്ട് ആ അധിക മുതലിനെയാണ് പലിശ അല്ലെങ്കിൽ റിബ എന്ന് പറയുന്നത് ഒരാൾക്ക് കടം കൊടുത്തു തിരിച്ചു വാങ്ങുമ്പോൾ അധികമായി വാങ്ങുന്ന എന്തും റിബയാണ് അപ്പൊ അതാണ് ഇവിടെ പലിശ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥം വെക്കുന്നത് ദാനത്തിന് അതായത് ഒരു ഉത്തമർണൻ അതായത് കടം കൊടുക്കുന്നവൻ അധമർണനിൽ നിന്ന് വസൂൽ ചെയ്യുന്ന അധിക പണം അതാണ് റിബ അങ്ങനെ റിബ ഭുജിക്കുന്നവൻ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഹബ്ബതുഹു ശൈത്താനു മിനൽ മസ് പൈശാചിക ബാധയേറ്റവനെ പോലല്ലാതെ എഴുന്നേറ്റ് നിൽക്കുകയില്ല. യഥാർത്ഥത്തിൽ പലിശ പുചിക്കുന്നവൻ പൈശാചിക ബാധ ഏൽക്കുക എന്നവിടെ പറയുമ്പോ പിശാചിന്റെ എന്തോ ബാധയേറ്റാൽ ഭ്രാന്തായ അവസ്ഥയിലുണ്ട് എന്ന് ഖുർആൻ സമ്മതിക്കല്ല. പകരം അറബികളുടെ ഒരു ഭാഷാ ശൈലിയാണ്, ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ച് മറ്റ് ഇത്തരം അസ്വസ്ഥത ബാധിച്ച് അങ്ങനെ ബാധിക്കുമ്പോ അവർ പറയുക സാധാരണ പൈശാചിക ബാധ ഏറ്റ ആൾ എന്ന പ്രയോഗം നടത്താറുണ്ട്. നമ്മുടെ നാട്ടില് വട്ടായി എന്ന് പറഞ്ഞാല് ഭ്രാന്ത് പിടിക്കുമ്പോ മാനസിക അവസ്ഥ വരുമ്പോ എന്തോ വട്ടുണ്ടാവുന്നു എന്ന അർത്ഥത്തിലല്ല, ആ നാട്ടിലെ പ്രയോഗം ഖുർആൻ ഉപയോഗിച്ചു എന്ന് മാത്രം. ഒരാൾക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്നത് പിശാചിന്റെ എന്തോ പിശാചി തള്ളിയിരുന്നത് കൊണ്ടാണ് എന്നൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ മാനസിക വിഭ്രാന്തി വരുമ്പോൾ അറബികൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് പിശാചി ബാധ ഏറ്റു എന്ന് പറയുന്നത്. അതേ പ്രയോഗം ഖുർആനും എടുത്തുദ്ധരിച്ചു എന്ന് മാത്രം. അതായത് പലിശ ഭോജനത്തിന്റെ ഒരു ഗൗരവം കാണിക്കാൻ വേണ്ടി അറബികൾ പിശാചി ബാധ പ്രയോഗം, അറബികൾ ഉപയോഗിക്കുന്ന ഒരു പിശാചി ബാധ പ്രയോഗം ഖുർആൻ ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പൊ പലിശ ഭുജിക്കുന്നവൻ ആർത്തിയോടും ധനപൂജയോടും അല്ലെങ്കിൽ ദയയില്ലായ്മയോടും കൂടി പെരുമാറി സമ്പാദിച്ചു കൂട്ടണമെന്ന ഒരുതരം വ്യഗ്രത ഉണ്ടാക്കിത്തീരുകയും മറ്റുള്ളവരോട് യാതൊരു കാരുണ്യമോ സ്നേഹമോ ഇല്ലാത്ത നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ പലിശ ഭുജിക്കുന്നവന്റെ ഒരു നിലപാട് ഏതാണ്ട് പോലെ പൈശാചിക ബാധയേറ്റ ഭ്രാന്തി പിടിച്ചന്റെ അവസ്ഥയായിരിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതേ തഫ്സീറുകളിലൊക്കെ പറയുന്ന നാളെ പരലോകത്ത് ഇയാള് ഒരു തരം ഭ്രാന്ത് പിടിച്ചവനെ പോലെ ആയിരിക്കും എഴുന്നേൽക്കുക, എഴുന്നേൽക്കുമ്പോ തന്നെ തള്ളി വീഴപ്പെടുന്ന രൂപത്തിലായിരിക്കും, പരലോകത്ത് അന്തമില്ലാത്ത രൂപത്തിലായിരിക്കും ഈ പലിശ ഭുജിക്കുന്നവൻ എഴുന്നേൽക്കുക എന്നാണ് പറയുന്നത്. എന്തായാലും പലിശ ഭുജിക്കുന്ന ആളെ മൊത്ത പിടിച്ച ഒരു മനുഷ്യന്റെ ഭ്രാന്ത് പിടിച്ച ഒരാളുടെ അവസ്ഥയിലായിരിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. അത് പിന്നീട് വിശദീകരിക്കുന്നത്. ഇത് ഈ ഒരവസ്ഥ അവർക്ക് വരാൻ കാരണം അവർ പറഞ്ഞു പറഞ്ഞ ഒരു വാദം കച്ചവടം പോലെയാണ് പലിശയും, അല്ലെങ്കിൽ പലിശ പോലെയാണ് കച്ചവടം. കാരണം കച്ചവടക്കാരൻ മുതൽ മുടക്കി അധിക ലാഭം കിട്ടുന്നത് പോലെയല്ലേ കടം കൊടുക്ക പലിശക്കാരൻ കടം പണം കടം കൊടുത്ത് അധികം മേടിക്കുന്നത്. കച്ചവടവും പലിശയും ഒരേപോലെയാണ് എന്നാണ് ഇവരുടെ വാദം. ഇതാണ് ഇവർ വാദിച്ചത്. അതുകൊണ്ട് ഇവര് പൈസ വെച്ചിട്ട് ആളുകളിൽ നിന്ന് അധിക പൈസ ഈടാക്കുന്ന പലിശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹുത്താല ഇന്നമൽ അള്ളാഹുത്താല വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹുത്താല പലിശ നിരോധിക്കുകയും കച്ചവടം അനുവദിക്കുകയും ചെയ്തു. രണ്ടു യഥാർത്ഥത്തിൽ ഒരുപോലെ അല്ല. കച്ചവടക്കാരൻ തന്റെ കച്ചവടം ചെയ്യുക വഴി ഒരു സമൂഹത്തിന്റെ നാഗരിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്, തന്റെ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, അതൊരു ജനസമൂഹത്തിന് ഉപകാരപ്രദവും ഫലപ്രദവുമായ അധ്വാന പരിശ്രമങ്ങളിൽ അയാൾ ഏർപ്പെടുകയാണ്. അയാൾ അധ്വാനിക്കുന്നതിന്റെയും അയാൾ അതിൽ എടുക്കുന്ന റിസ്കിന്റെയും ഫലമായി അയാൾക്ക് കിട്ടുന്ന ലാഭം അള്ളാഹു തആല അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ടെക്സ്റ്റൈൽ ആണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമുള്ള സാധനങ്ങൾ അയാൾ അവിടെ എത്തിക്കുകയും അത് തന്റെ കടയിൽ വെച്ച് ഉപഭോക്താക്കൾ അയാൾ കാത്തിരിക്കുകയും അവർക്കത് അവരുടേതായ ചെറിയ അളവിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് ആ ലാഭം അള്ളാഹു തആല അയാൾ എടുക്കുന്ന അധ്വാനത്തിന്റെയും അയാൾ എടുക്കുന്ന പരിശ്രമത്തിന്റെയും അയാൾ മുതൽ മുടക്കിയ സാമ്പത്തികമായ റിസ്കിന്റെയും ഭാഗമായി അയാൾക്ക് ലാഭം ഇസ്ലാം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹം ഒന്നിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ലാഭം ആളുകൾക്ക് ലളിതമായി കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ കച്ചവടക്കാരൻ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന്റെ നാഗരിക വളർച്ചയിലേക്ക് എത്തിക്കുകയാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണ്, ജനങ്ങൾക്ക് ഫലവത്തായി ചെയ്യാൻ അയാൾ അധ്വാനിക്കുന്നതിന്റെ പരിശ്രമത്തിന്റെ ഫലം കച്ചവടക്കാരൻ നേടിയെടുക്കുകയാണ്. അതേസമയം പലിശക്കാരൻ ഇതൊന്നും ചെയ്യുന്നില്ല. അയാൾ നിശ്ചിതമായ സംഖ്യ നിശ്ചയിച്ച് ഒരാൾക്ക് പണം കൊടുക്കുകയും അധികം വാങ്ങുകയും ചെയ്യുകയാണ്. ഇത് രണ്ടും എങ്ങനെ ഒരുപോലെയാകും? ഒരിക്കലും ഇത് ഒരുപോലെയാകുന്നില്ല. രണ്ടും രണ്ട് അവസ്ഥയാണ് എന്നത് വളരെ കൃത്യമാണ്. കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തന്റെ മുതലും ലാഭവും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം, വമ്പിച്ച നഷ്ടം സംഭവിച്ചേക്കാം. അയാൾ തന്റെ സ്വത്തിനെ സംരക്ഷിക്കാനുള്ള ജാഗരൂകമായ നിലപാടുകളിൽ അത് നിലനിൽക്കേണ്ടത്. അതേസമയം പലിശക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല. താൻ 1,00,000 അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുത്താൽ, ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ തനിക്ക് 1,00,000 ബാക്കി പലിശയും കിട്ടണം. അയാൾക്ക് അയാൾ വാങ്ങുന്നവന്റെ അവസ്ഥകളെ കുറിച്ച് അയാൾക്ക് ചിന്തിക്കേണ്ടതില്ല. നിശ്ചിതമായ പൈസ ഈടാക്കുകയാണ് ചെയ്യുന്നത്. അയാൾ ആ സമൂഹത്തിലെ പാവപ്പെട്ടവന്റെ അവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ അർത്ഥത്തിൽ കച്ചവടവും പലിശയും ഒരുപോലെ എന്ന വാദഗതിയെ ശക്തമായി ഇസ്ലാം നിഷേധിക്കുകയാണ്. അള്ളാഹു താല കച്ചവടത്തെ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പലിശ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം ഇവിടെ വിവക്ഷിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പലിശ ഭുജിക്കുന്നതിനെ കുറിച്ച് ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമിനു ലാ തഅ്കുലു റിബാ അദ്ഫാഫം ദാഫ്. വിശ്വാസികളെ, നിങ്ങൾ പലിശ ഇരട്ടി ഇരട്ടിയായി ഭുജിക്കരുത്. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ വിജയികളായേക്കാം. വത്തഖുൻ നാറല്ലതീ ഉഅദ്ദിത്തിൽ കാഫിരീൻ. അത്തരം സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നരകത്തെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണം. പകരം നിങ്ങൾ വത്തീഉല്ലാഹ വത്തീഉർ റസൂല ലഅല്ലകും തുർഹമുൻ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. അപ്പൊ പലിശ വളരെ ഗൗരവമാണ്, അത് വലിയ ശിക്ഷയാണ്. അത് ഇരട്ടിയ നിങ്ങൾ തിന്നുന്നത് യഥാർത്ഥത്തിൽ തീക്കട്ടയാണ് എന്നൊക്കെ ഖുർആൻ വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഉമ ആത്തേക്കും ജനങ്ങളിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന പലിശ അവരിൽ നിന്ന് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അത് വർദ്ധിക്കുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അത് വർദ്ധിക്കുന്നില്ല എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ പലിശയുടെ എല്ലാ ദോഷങ്ങളെ സംബന്ധിച്ചും കൃത്യമായി തന്നെ അത് വിശദീകരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വന്നത്, പലിശ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഖുർആനും ഹദീസും കൈകാര്യം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു ആക്കില റിബാ വ മുക്കിലഹു വ ശാഹിദൈ വ ഖത്ത്. അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു പലിശ ഭുജിക്കുന്നവൻ, അത് തീറ്റിക്കുന്നവൻ, അതിന് സാക്ഷി നിൽക്കുന്നവൻ, അതിനുവേണ്ടി എഴുത്തുകുത്തുകൾ നടത്തുന്നവരെ ഒക്കെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്നാ പലിശ കൊടുക്കുന്നതും അതേപോലെ ആ വ്യവസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്നതൊക്കെ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രമായി തീരും. അതുകൊണ്ട് ഒരിക്കലും ആ പലിശയിലേക്ക് കടന്നു പോകരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. കാരണം കച്ചവടം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കും. പലിശ വാങ്ങുന്ന ഒരു സമൂഹത്തിൽ ഒരു നാഗരികമായ വളർച്ചയും ഉണ്ടാവില്ല. കുറെ ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, പലിശ കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് സംഘങ്ങൾ ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും ഒരു അങ്ങാടി എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് പലിശ കൊടുക്കാൻ വേണ്ടി തന്നെ അവരൊരു ക്രിയാത്മകമായ വളർച്ചയും ഈ സമൂഹത്തിൽ ചെയ്യുന്നില്ല. അധ്വാനിക്കുന്ന പാവപ്പെട്ടവനെ ചൂഷണം ചെയ്ത് അവരെന്നും സാമ്പത്തിക അടിമകളാക്കി മാറ്റുക, സാമ്പത്തിക ദരിദ്രരാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ പലിശ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു തആല കച്ചവടം അനുവദിക്കുകയും പലിശ നിരോധിക്കുകയുമാണ് ചെയ്തത്. തുടർന്ന് ഖുർആൻ പറയുന്നു, ഫമൻ ജാഅഹു മൗഇദത്തുൻ മിർ റബ്ബിഹി. എന്നാൽ ആർക്ക് അവന്റെ റബ്ബിൽ നിന്നുള്ള സതുപദേശം വന്നെത്തിയോ, ഫമൻ ജാഅഹു ആർക്ക് വന്നെത്തിയോ വന്നുവോ മൗഇദത്തുൻ സതുപദേശം മിർ റബ്ബിഹി അവന്റെ റബ്ബിൽ നിന്ന്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ആ അതുവരെ പലിശ കൊടുത്തിരുന്ന ആളുകളായിരിക്കാം, അതുവരെ അവർ പലിശയുമായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളായിരിക്കാം. എന്നാൽ അങ്ങനെ പലിശയുമായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളാണെങ്കിലും ആർക്കെങ്കിലും തന്റെ നാദിൽ നിന്നുള്ള ഈ സതുപദേശം വന്നെത്തുകയും അങ്ങനെ പലിശ ഇടപാടിൽ നിന്ന് വിരമിക്കുകയും ചെയ്താൽ, എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നെത്തി അതുവരെ ചെയ്തിരുന്ന പലിശ ഇടപാടുകളൊക്കെ നിർത്തുകയും ചെയ്താൽ, അംറുഹു ഇലല്ലാ, പിന്നെ അലഫോ സോറി, അങ്ങനെ വന്നെത്തിയാൽ ഫൻതഹ, എന്നിട്ട് അതിൽ നിന്ന് അവൻ വിരമിക്കുകയും ചെയ്താൽ ഫലഹു മാ സലഫ, മുൻകഴിഞ്ഞത് എന്നാൽ അവനുണ്ടായിരിക്കും. മുൻകഴിഞ്ഞത് ഫലഹു അവനുണ്ടായിരിക്കും, മാ സലഫ മുൻകഴിഞ്ഞത്. നേരത്തെ പറയാൻ വിട്ടുപോയെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഫലഹു അവനുണ്ടായിരിക്കും, മാ സലഫ മുൻകഴിഞ്ഞു പോയത്. എന്നാൽ പലിശ നിരോധിക്കുന്നതിന് മുമ്പ് പലിശ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പലിശ വാങ്ങിയതും മറ്റൊക്കെ ഉണ്ടാവും. കുറെ കാലങ്ങൾ ഇസ്ലാമിൽ അങ്ങനെയുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ജാഹിലിയ കാലത്ത് ജീവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇസ്ലാമിന്റെ വ്യവസ്ഥ വന്നു, അതിനുശേഷം മുസ്ലിമായവര്, ആ വ്യവസ്ഥക്ക് ശേഷം ഉണ്ടായ ആളുകൾ, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഈ വ്യവസ്ഥ വന്നതിന് മുമ്പ് പലിശ ഇടപാടുകളുമായി നടത്തിയതാണെങ്കിൽ ആ പലിശയുടെ കാര്യത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളതായിരിക്കും. കാരണം അത് കണക്കൂട്ടുക എന്നുള്ളത് ഒരു അറ്റമില്ലാത്ത കാര്യമായിരിക്കും. ഒരാൾ 50 കൊല്ലം 60 കൊല്ലം ഒക്കെ ഇടപാട് നടത്തിയതൊക്കെ കണ്ടുപിടിച്ച് തിരിച്ചു കൊടുക്ക പ്രയാസകരമായിരിക്കും. അത് വിഷയമല്ല. അത് അല്ലാഹു തആല തന്നെ പറയുന്നു, എന്തെന്ന്, ആരെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള സതുപദേശം അവർക്ക് വരികയും ഫന്തഹ എന്നിട്ട് ആ തിന്മയിൽ നിന്ന് അയാൾ പൂർണ്ണമായും പിന്മാറുകയും ചെയ്താൽ ഫലഹു മാ സലഫ, മുൻകഴിഞ്ഞത് അവനുള്ളതായിരിക്കും. ആ പലിശ അവന് കൊടുത്തുകൊള്ളണമെന്ന് ബാധ്യതയില്ല. പക്ഷേ അമ്രുഹു ഇലല്ലാ, അവന്റെ കാര്യം അള്ളാഹുവിലേക്കായിരിക്കും. ഇതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പല വിശദീകരണവും പറയുന്നു. ആർക്കെങ്കിലും അങ്ങനെ പലിശ കൊടുത്തു തീർക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ തന്റെ കയ്യിൽ പലിശയായ സംഗതി ഉണ്ടായിരുന്നു, അത് നിർണ്ണയിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊടുത്തുകൊള്ളണമെന്ന് വ്യവസ്ഥ ഇല്ലെങ്കിലും അയാൾ കൂടുതൽ സദക്ക കൊടുക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ അയാൾ മുതിരുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യവും വിട്ടുപുറത്തു എന്നിവിടെ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കാര്യം അള്ളാഹുവിന്റെ അടുക്കലായിരിക്കും. ആ നല്ല മാനസികാവസ്ഥയും ഒക്കെ വെച്ച് അള്ളാഹു അയാളെ പരിഗണിക്കും എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതേസമയം ഒമൻ ആദ, വീണ്ടും ഒരാൾ ഇതേ പലിശ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവരാകുന്നു നരകത്തിന്റെ ആൾ. അള്ളാഹു തആല പലിശ നിരോധിച്ചതിന് ശേഷവും പലിശ സംവിധാനവുമായി ഒരാൾ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ നരകത്തിന്റെ ആൾക്കാരാണ്. ഖാലിദൂൻ, അവർ ആ നരകത്തിൽ ശാശ്വതരായിരിക്കും. അപ്പൊ പലിശ പുജിക്കുകയും പലിശ സംവിധാനവുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നവർ നരകത്തിൽ പോകാൻ മാത്രം ഗൗരവമുള്ള വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലൊക്കെ പലിശ വരുത്തുന്ന വിപത്ത് ദൂരവ്യാപകമായ വിപത്താണ്. നമ്മളെ ആളുകളും ചിലപ്പോഴൊക്കെ ഇതിൽ വളരെ അശ്രദ്ധരാണ്. പലരും വളരെ ഈസി ആയിട്ട് പലിശക്ക് പണം കടമെടുക്കുക, ലോൺ എടുക്കുക, ഇങ്ങനെ പലിശയോടെ ഒരു പ്രയാസവും തോന്നാത്ത നിലപാട് നമ്മുടെ ആളുകൾ പലപ്പോഴും വെച്ചു പുലർത്താറുണ്ട്. വളരെ കണിശമായ നിലപാട് നമുക്ക് അതിനുണ്ടാകണം. അത്യാവശ്യം പട്ടിണി കിടക്കാനോ കയറിക്കിടക്കാൻ ചെറിയ ഒരു കൂര പോലും ഇല്ല, ഉടുക്കാനൊരു വസ്ത്രമൊക്കെ ഇല്ലെങ്കിൽ കടം വാങ്ങാവുന്ന, അപ്പോഴേ കടം തന്നെ വാങ്ങാൻ പറ്റും. ആ കടം മറ്റൊരു രീതിയിലും വാങ്ങാൻ കഴിയാത്ത അത്രയും ഗതികേടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പലിശക്ക് പണം അല്ല സോറി പലിശക്കും വേണ്ടി വന്നാൽ എടുക്കാവുന്നതാണ്. അതേസമയം നമ്മള് വീട് വലിയ അസ്റ്റാറുണ്ടാക്കി പിന്നും കൊണ്ടും വലുതാക്കാൻ വേണ്ടി ലോൺ എടുക്കുക, വലിയ കാറ് വാങ്ങാൻ വേണ്ടി ലോൺ എടുക്കുക എന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അനിവാര്യമാണ് ഒരാൾക്ക് കാറെങ്കിൽ അനിവാര്യതയുടെ അറ്റത്ത് അയാൾ കാർ അത്യാവശ്യമാണെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു മാർഗം കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ആകാമെന്നൊക്കെ ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. വ്യക്തിപരമായി എനിക്ക് അതിനോട് പ്രയാസമുണ്ടാകും, ആ അഭിപ്രായം. പക്ഷേ പരമാവധി പലിശയുമായി ഒരു ബന്ധമില്ലാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു ബന്ധമില്ലാതിരിക്കുക, ജീവിതത്തിൽ ഒരു പൈസ പോലും പലിശ കൊടുക്കില്ല എന്നും വാശി പിടിക്കുക, വാങ്ങില്ല എന്നുള്ളത് നിർബന്ധമാണ്. അത് പിന്നെ നമ്മളെ ഇടയിൽ ഉണ്ടാവില്ല എന്നുള്ള നിലക്കാണ് ഞാൻ ചോദിക്കുന്നത്. അതേസമയം നമ്മളെ പൈസകളൊക്കെ ഇപ്പൊ ശേഖരിക്കാനും സൂക്ഷിക്കാനൊക്കെ ഉള്ള മാർഗം ബാങ്കുകളിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ പൈസ ബാങ്കിൽ ഇടുമ്പോൾ ചിലപ്പോൾ അവിടെ പലിശ രൂപപ്പെട്ടു വരും. പക്ഷെ ആ പലിശ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാം. അത് പലിശപ്പണമാകുന്നത് നമുക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമുക്കാണ് അത് പലിശ, വേറൊരാൾക്കത് പലിശയല്ല കേട്ടോ. നമുക്ക് അധികമായി കിട്ടുന്ന പലിശ ആയതുകൊണ്ട് അത് പലിശയാണ്. ആ പലിശ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. അതുകൊണ്ട് ബാങ്കിൽ കിട്ടുന്ന പലിശയായി വരുന്ന പൈസ ഒരു കാരണവശാൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ബാങ്കുകാർ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് വിട്ടുകൊടുക്കാനും പാടില്ല. വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് അവർ ആ പലിശ സംവിധാനത്തിൽ പിന്നെ ആ സംവിധാനത്തെ വർദ്ധിപ്പിക്കുകയായിരിക്കും ചെയ്യാം. കേരളത്തിലെ മുസ്ലിമീങ്ങൾ പലിശ വാങ്ങാത്ത മുസ്ലിമീങ്ങളുടെ എത്രയോ കോടി രൂപ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ആണ്, കോടിക്കണക്കിന് രൂപ പലിശയായിട്ടും വരുന്നു. പ്രസ്തുത പലിശ ബാങ്കിൽ തന്നെ വിട്ടുകൊടുത്താൽ ആ സംവിധാനത്തെ അവർ പരിപോഷിപ്പിക്കുകയായിരിക്കും ചെയ്യുക. പകരം നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം, ആ ബാങ്ക് പലിശ ഏതെങ്കിലും പാപങ്ങൾക്കോ ആളുകൾക്കോ നമുക്ക് കൊടുക്കാവുന്നതാണ്. പറയുമ്പോൾ എന്റെ പൈസയായിട്ട് കൊടുക്കാൻ പാടില്ല, കാരണം അത് എന്റെ പൈസയല്ല പലിശയാണ്. പലിശയാണെന്ന് പറഞ്ഞോളൊന്നൊന്നുമില്ല, പക്ഷേ ഏതോ ഒരു പൈസ എന്ന നിലക്ക് ആരുടെയോ പൈസ പോലെ ഏതാൾക്ക് കൊടുക്കുക. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം, അത് വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് പലിശപ്പണം അല്ല. പലിശ എന്നെ സംബന്ധിച്ചിടത്തോളം, ബാങ്കിൽ കാശിട്ട എന്നെ സംബന്ധിച്ചിടത്തോളമാണ് അത് പലിശ. ഞാൻ മനസ്സിലാക്കുന്നത് ഏത് കാര്യത്തിനും പൈസ കൊടുക്കാം. ചില ആളുകൾ മോശം കാര്യത്തിന് ഉണ്ടാക്കി കൊടുക്കാനേ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഏത് കാര്യത്തിനും കൊടുക്കുക. കാരണം ആ വാങ്ങുന്ന ആൾക്കത് പലിശയല്ല, നമുക്ക് മാത്രമാണത് പലിശ, നമ്മൾക്ക് മാത്രമാണത് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. കൊടുക്കുമ്പോൾ അത് എന്റെ പൈസയായിട്ട് കൊടുക്കാനും കൂടി പാടില്ല. അപ്പൊ ഞാൻ എനിക്കൊരാൾക്ക് എനിക്ക് ബാങ്കിൽ നിന്ന് 1000 രൂപ പലിശയായിട്ട് കിട്ടി, 1000 രൂപ എന്റെ വക എന്ന് പറഞ്ഞാൽ പോയി കാര്യം. അപ്പൊ എന്റെ വക എന്ന് പറഞ്ഞാൽ ആ പലിശ ഞാൻ വാങ്ങി എന്നാണ് അർത്ഥം. എന്റെ വക അത് പോലും വരാതെ ഏതോ പൈസ എന്ന നിലയ്ക്ക് ഏതോ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണ് ചെയ്യ നല്ലത്. അപ്പൊ ആ പലിശ ആർക്കും കൊടുക്കാം, പാവങ്ങൾക്കോ സാധാരണക്കാർക്കോ നല്ല കാര്യത്തിനും വരെ കൊടുക്കാം. കാരണം ആ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പലിശ അല്ല. അത്രത്തോളം സൂക്ഷ്മത, ഈ പലിശയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത നിലപാട് നമുക്ക് എടുക്കണം. കാരണം അള്ളാഹു തആല നമുക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ വേറെ ഒന്നും സമയത്ത് ചോദിക്കുന്നത് തീരൂല നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ വിഷയത്തില് ഈ പലിശ സംവിധാനത്തെ കുറിച്ച് നമ്മൾ അള്ളാഹു തആല വളരെ ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞത്. ഒരു നിലക്ക് നമ്മൾ അതിന് ബന്ധപ്പെടരുത്. അങ്ങനെ പലിശ ഭുജിക്കുന്നവൻ ഒരു കാരുണ്യം ഇല്ലാത്ത ആളായിരിക്കും, ഒരു കാരുണ്യം ഉണ്ടാവില്ല. ഇസ്ലാം ആഗ്രഹിക്കുന്ന സാഹോദര്യം, ദയാവായ്പ്, അത് അടുത്താഴത്തിൽ വിശദീകരിക്കുന്നു. അതൊന്നും ഇയാളിൽ ഉണ്ടാവില്ല. അടുത്താഴത്തിൽ വരുമ്പോ നമുക്ക് അത് കൂടുതൽ മനസ്സിലാവും. നോക്കൂ, യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ നസീം. യംഹഖുല്ലാഹു റിബാ, അള്ളാഹു തുടച്ചു നീക്കും, അഭിവൃദ്ധി ഇല്ലാതെയാക്കും, ക്രമേണ നശിപ്പിക്കും അറിബാ പലിശയ, പലിശയെ. വയുർബി, അവൻ വളർത്തുകയും ചെയ്യും, അസ്വദക്കാത്ത് ദാനധർമ്മങ്ങളെ. വല്ലാഹു, അള്ളാഹു ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല, കുല്ല കഫ്ഫാരിൻ, എല്ലാ നന്ദി കെട്ടവരെയും, അസീം പാപികളായ എല്ലാ നന്ദി കെട്ടവരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഒന്നുകൂടി, യംഹഖുല്ലാഹു റിബ, അള്ളാഹു തആല പലിശയെ, യംഹഖു അവൻ തുടച്ചു നീക്കും ഇല്ലാതാക്കും, അറിബ പലിശയെ. വയുറുബി, അവൻ വളർത്തും പരിപോഷിപ്പിക്കും അഭിവൃദ്ധിപ്പെടുത്തും, അസ്വദക്കാത്ത് ദാനധർമ്മങ്ങളെ, സദക്കാത്ത് ദാനധർമ്മങ്ങളെ. അല്ലാഹു, അല്ലാഹു ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല, ഉല്ല കഫാർ, എല്ലാ നന്ദി കെട്ടവരെയും, കാഫിർ ജമ കഫാർ, എല്ലാ നന്ദി കെട്ടവനെയും, അല്ലെങ്കിൽ നന്ദി കെട്ടവരെയും, എല്ലാ നന്ദി കെട്ടവരെയും, അസീം മഹാപാപികളായ എല്ലാ നന്ദി കെട്ടവരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ എന്താ അവിടെ പറഞ്ഞ്? അള്ളാഹു തആല പലിശയെ ഇല്ലാതാക്കും എന്നാണ്. ഹഖ് എന്ന് പറഞ്ഞാല് ശരിക്കും ഇങ്ങനെ ക്രമേണ ഇല്ലാതാക്കുക എന്നാണ്. പകരം ഇസ്ലാം ആഗ്രഹിക്കുന്ന സദക്ക വർദ്ധിപ്പിക്കുക എന്നതാണ്. പലിശ ഇല്ലാതാക്കി സദക്ക സംവിധാനം ഉണ്ടാക്കുക. സാധാരണ ചില ആളുകൾ പറയാറുണ്ട്, പലിശ സംവിധാനം ഇല്ലാതായി കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ച ഇല്ലാതാവും. കാരണം ഇവിടുന്ന് ലോൺ ഇങ്ങനെ വാരിക്കോരി കിട്ടണോണ്ടാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെയൊക്കെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കിയിരുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ നമ്മൾ ആദ്യം ആ കുട്ടിക്ക് കൊണ്ടുപോകുന്നത് ഭീകരമായ കടപ്പത്രത്തിന്റെ ഒരു സംഖ്യയാണ്. ഇന്ത്യയിലെ ഓരോ മനുഷ്യന്റെ തലയിലും വലിയ പലിശയുടെ ഭാണ്ഡം ഇവിടുത്തെ ഗവൺമെന്റുകളും വെച്ചിട്ടുണ്ട്. ഓരോ ഗവൺമെന്റുകൾ ചെയ്യുന്നത് കൊടും പലിശക്ക് പണം കടമെടുത്തിട്ട് വികസന പ്രവർത്തനം നടത്തി അവസാനിപ്പിച്ചു പോവുകയാണ്. ഇപ്പൊ നമ്മുടെ കൊച്ചു കേരളം പോലും എത്ര ലക്ഷം കോടി രൂപ കടകൂട്ടാണ് വിട്ട, ഇതൊക്കെ നമ്മുടെ ബാധ്യതപ്പെട്ടതാ. രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ വലിയൊരു വിഹിതവും പലിശ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റുകൾ നീക്കുന്നത്. നമ്മുടെ ഗവൺമെന്റുകൾ പണം കടം മേടിക്കുന്നത് പലിശ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. IMF ഒക്കെ പോലെയുള്ള മോണിറ്ററിങ് സംവിധാനങ്ങളിൽ നിന്ന് വമ്പൻ പലിശക്കാണ്. ADB ഒക്കെ പോലെയുള്ള അത്തരം സാമ്പത്തിക സംവിധാനങ്ങളിൽ നിന്ന് കൊടുംപലിശക്കാണ് പണം കടമെടുക്കുന്നത്. എന്നിട്ടാണ് അവരവർ അവരവരുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വികസന പ്രവർത്തനം നടത്തുന്നത്. ഈ വികസന പ്രവർത്തനത്തിന്റെ ഫലം എന്താണെന്ന്, രാജ്യത്തിന്റെ ഒരു ഗതിയും വളർച്ച ഉണ്ടാവില്ല. എന്നും ഈ കോർപ്പറേറ്റ് ശക്തികൾക്കും മോണിറ്ററി ഫണ്ടുകൾക്കൊക്കെ വിധേയമായി കൊണ്ടേയിരിക്കും, അവർ വെക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി കൊണ്ടിരിക്കണം. അതൊക്കെ വലിയ ഭവിഷ്യത്തുകളാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. അതേസമയം ഒരു ജനതയ്ക്ക് വളർച്ച ഉണ്ടാവും. ഇനിയിപ്പോ ഒരു സാധാരണ പലിശ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവിടെ പാവപ്പെട്ടവൻ കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവനാവുക എന്നതല്ലാതെ, സമ്പന്നൻ കൂടുതൽ കൂടുതൽ സമ്പന്നനാവുക എന്നതല്ലാതെ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ പുതിയ സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ പലിശ സംവിധാനത്തെ കുറിച്ച് വളരെ ശക്തമായ എതിർപ്പുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. പകരം ഇസ്ലാമിക് ബാങ്കിങ്ങുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നത് പലിശ ഇല്ലാത്ത ഒരു സംവിധാന ഘടനയെ കുറിച്ചാണ് പറയുന്നത്. പലിശയില്ലാത്ത സംവിധാനം എന്ന് പറഞ്ഞപ്പോ ഒരു പ്രദേശത്ത്, ഞാനൊരു ഉദാഹരണം പറയാം, ഒരു പ്രദേശത്ത് 50 വീടുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഒരു വലിയ മുതലാളിയുണ്ട്. ഈ വലിയ മുതലാളി എന്ത് ചെയ്യുന്നു പറഞ്ഞാല്, ഇവര് മീൻ കച്ചവടക്കാര്, സാധാരണ ചെറിയ കച്ചവടക്കാര്, കൃഷി തൊഴിലാളികൾ ഇവരൊക്കെയാണെന്ന് വെക്കുക. ഇയാളെല്ലാ ദിവസവും ഇവർക്ക് 10,000 രൂപ വീതം പലിശക്ക് പണം കടം കൊടുക്കും. പലിശക്ക് പണം കടം കൊടുക്കും. ഈ മീൻ കച്ചവടക്കാരൻ 10,000 രൂപ എടുത്തിട്ട് മീൻ വാങ്ങി കച്ചവടം ചെയ്ത് കഠിനമായി അധ്വാനിച്ച് അയാൾ സമ്പാദിക്കുന്നത് 10,000 രൂപക്ക് പകരം 12,000 രൂപ എന്ന് വിചാരിക്കുക. അപ്പൊ 2,000 രൂപ അയാൾ സമ്പാദിച്ചു. പക്ഷേ ഈ 10,000 രൂപക്ക് ഇയാൾ കൊണ്ടുപോയി കൊടുക്കേണ്ടതോ, കൊടുക്കേണ്ടത് 11,500. ഇയാൾക്ക് കിട്ടുന്നത് 500 രൂപയാണ്. 500 രൂപ കൊണ്ട് അയാൾക്ക് അരിഷ്ഠിച്ച് ജീവിക്കാനേ പറ്റൂ, അരിഷ്ഠിച്ച് ജീവിക്കാനേ പറ്റൂ. അതേസമയം ഒരു ചെലവില്ലാണ്ട് മറ്റാൾ 1,500 രൂപ അടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് എന്നും ഈ കച്ചവടക്കാരൻ അങ്ങനെ അതേ അധോഗതിയിലായി. പക്ഷെ മുതലാളിക്ക് ഇങ്ങനെ കാശ് കിട്ടുന്നുണ്ടല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഇസ്ലാം പറയുന്ന രീതി എന്താ പറഞ്ഞാൽ, ഈ കച്ചവടക്കാരനോട്, ഈ മുതലാളിയോട് പറയുന്നത്, നിങ്ങൾ എല്ലാവർക്കും 10,000 രൂപ സദക്ക കൊടുക്കും. എല്ലാവർക്കും ആ പലിശക്ക് കൊടുത്ത പലിശക്ക് പകരം എല്ലാവർക്കും സദക്ക കൊടുക്ക. അപ്പൊ മീൻ കച്ചവടക്കാരൻ ചെയ്യുന്നു, 10,000 രൂപക്ക് 12,000 രൂപക്ക് അധ്വാനിക്കും, 2,000 രൂപ ലാഭം. അടുത്ത ദിവസം അയാൾക്ക് 2,000 രൂപ ലാഭം. അപ്പൊ ഇയാൾ 13,000 മുതലാളി ആയില്ലെ, ചെലവ് കഴിച്ചിട്ട് ബാക്കി 13,000 ആളായി. പിന്നെ ഇയാള് പതുക്കെ പതുക്കെ ഇയാള് വലുതാവും, ഓരോ ആളുകളും വളരും. വളർന്നാൽ ഇയാൾക്ക് എന്താ ഗുണം, കൊടുത്ത മുതലാളിക്ക് എന്താ ഗുണം? മുതലാളിയുടെ കയ്യിലാണ് പെട്രോൾ പമ്പ്, മുതലാളിയുടെ കയ്യിലാണ് സൂപ്പർ മാർക്കറ്റ്, മുതലാളിയുടെ കയ്യിലാണ് തൊഴിൽശാലകൾ ഉള്ളത്, അദ്ദേഹത്തിന്റെ ഇതാണ് ബാക്കി സാധനങ്ങൾ. ഇവര് വളരുന്നതിനനുസരിച്ച് ഇവരുടെ പൈസകളൊക്കെ ഇങ്ങോട്ട് വരും. ഇവരാരോഗ്യവാന്മാരായിത്തീരും. മറ്റേ 500 രൂപക്ക് ഡോക്ടർ എടുത്ത് പോകാൻ ഇവർക്ക് കഴിയില്ല, കാരണം ഡോക്ടർ എടുത്ത് പോയി വരുമ്പോഴേക്ക് 10,000 രൂപ ചെലവാകും, ആരോഗ്യം ക്ഷയിക്കും, വീണ്ടും ഇവർക്ക് വളർച്ച ഈ സമൂഹത്തിനുണ്ടാകുന്നില്ല. അപ്പൊ സദക്കാ സംവിധാനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സമൂഹം മൊത്തം വളരും. മൊത്തം വളരുന്നതിനനുസരിച്ച് മുതലാളിക്കും വളരാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ മനസ്സിലാക്കണം വളരെ. അപ്പൊ ഇസ്ലാമിക് എക്കോണമിയിൽ പറഞ്ഞു വരുന്നത് കൃത്യമായും പലിശ സംവിധാനം മാറ്റിയിട്ട് സദക്കാ സംവിധാനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇവിടെ കടം വാങ്ങുന്ന പൊതുസമൂഹം വളരുകയും അവർ ശക്തി പ്രാപിക്കുകയും ചെയ്യുക വഴി ഉത്തമ ഈ കടം കൊടുക്കുന്ന മുതലാളിയും സമ്പന്നനായി തീരും എന്നതാണ്. മറ്റത് എന്നും ഇവർ ദരിദ്രരായി കഴിയും. അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ മികച്ചവടക്കാരന് കുറെ കൂടി പൈസ വന്നപ്പോൾ അയാള് ഒരു ടി വി വാങ്ങി, കുറച്ചും കൂടി പൈസ വന്നപ്പോൾ അയാൾ ഒരു മൊബൈൽ വാങ്ങി, കുറച്ചും കൂടി കാശ് വന്നപ്പോൾ അയാൾ വേറെ സാധനങ്ങൾ വാങ്ങി, വീട്ടിലേക്ക് ഒരു മിക്സി വാങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇയാളുടെ വീടുണ്ടായി. കച്ചവടം മുഴുവൻ ടി വി ആയിട്ടും മൊബൈലായിട്ടും മിക്സി ആയിട്ടും മുതലാളിയുടെ കടയിൽ നിന്ന് നല്ല കച്ചവടം. അപ്പൊ പലിശക്ക് കൊടുക്കുന്നത് ഒരു സമൂഹത്തിന്റെ നാഗരിക വളർച്ചയ്ക്ക് വിരുദ്ധമാണ്, ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക തകർച്ചയാണ് ഉണ്ടാക്കുക. മാത്രമല്ല പലിശ വാങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂരമായ മനസ്സായിരിക്കും, ഒരു ദയാവായ്പ ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലും തന്റെ ആളുടെ പൈസ ഇങ്ങനെ പിഴുങ്ങണം എന്നൊരു മനസ്സായിരിക്കും ഉണ്ടാവുക. ഈ അർത്ഥത്തിലൊക്കെ ഖുർആൻ പറയുന്നു, പലിശ ഇല്ലാതാക്കി വയുർബി സദഖാ, സദക്കയാണ് ചെയ്യുക. ഇന്നല്ലാഹലാ യുഹിബ്ബുകുല്ല കഫാരിൻ നസീം, അള്ളാഹു തന്നിട്ടാണല്ലോ ഇവന് ഈ പലിശ കൊടുക്കാനുള്ള പൈസ ഒക്കെ കിട്ടിയത് അല്ലേ. ഈ മുതലാളിക്ക് ഈ കാശ് കിട്ടിയത് അപ്പ അവനോട് കാണിച്ച കാരുണ്യല്ലേ. അള്ളാഹു താല കാരുണ്യം കാണിച്ചതിന്റെ പേരിൽ സമ്പന്നനായി തീർന്ന മുതലാളി തന്റെ സഹജീവികളായ മനുഷ്യരോട് കാരുണ്യം കാണിക്കുന്നില്ല. അത്തരം നന്ദി കെട്ട മനുഷ്യന്മാരെ അള്ളാഹു താല ഇഷ്ടപ്പെടുകയില്ല. പടച്ചോ നന്ന അനുഗ്രഹത്തിന്റെ പേരിൽ മറ്റുള്ളവന്റെ അവശതയെ ചൂഷണം ചെയ്ത് തടിച്ചു കൊടുക്കുന്ന പലിശക്കാരനെ, അത്തരം സാമ്പത്തിക കള്ളത്തരം കാണിക്കുന്നവരെ അള്ളാഹു താല ഇഷ്ടപ്പെടുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, ഇനിയും വരും ഭാഗങ്ങളിലൊക്കെ. അതുകൊണ്ട് ഞാനത് വേണ്ടാകുന്നു. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വഅഖാമു സ്സലാത്ത വആതു സക്കാത്ത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, വഅഖാമു സ്സലാത്ത, നമസ്കാരം നിലനിർത്തുകയും ചെയ്തു, വആതു സക്കാത്ത, സക്കാത്ത് നൽകുകയും ചെയ്തു, ലഹും അജ്റുഹും, അവരുടെ പ്രതിഫലം, അവർക്ക് പ്രതിഫലം ഉണ്ട്, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു ഭയവുമില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് വിഷമിക്കേണ്ടതുമില്ല, ദുഃഖിക്കേണ്ടതുമില്ല. ഒന്നുകൂടി നോക്കാം, വളരെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിച്ചവർ, വാമിലുസ്സാലിഹാത്തി അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു. വാക്കാമുസ്സലാത്ത നമസ്കാരം നിലനിർത്തുകയും ചെയ്തു. വാത്തു സക്കാത്ത സക്കാത്ത് കൊടുക്കുകയും ചെയ്തു. ലഹും അജ്റുഹും അവർക്കുള്ള പ്രതിഫലം, അവർക്ക് പ്രതിഫലമുണ്ട്. ഇന്ദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ. വലാ ഖൗഫുൻ അലൈഹിം അവരെ അവരുടെ മേൽ ഒരു ഭയവും ഇല്ല. വലാഹും യഹ്സനൂൻ അവർക്ക് ദുഃഖിക്കേണ്ടതുമില്ല. എന്തായി പറഞ്ഞേ? അതായത് ഈ ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു പൊതു സീരി എന്ന് പറഞ്ഞാൽ രണ്ട് സ്വഭാവചര്യകളെ സമാന്തരമായി ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ഒന്ന് പലിശ വാങ്ങുക, ആളുകളെ ചൂഷണം ചെയ്യുക, ചതിക്കുക എന്നതും അതുണ്ടാക്കുന്ന ഭവിഷ്യത്തും അതുണ്ടാക്കുന്ന കൊതിയും. അല്ലേ, ഷൈലോക്കിന്റെ ഒക്കെ നമ്മൾ കണ്ട പഠിച്ചിട്ടില്ലേ? ഒക്കെ പലിശ കിട്ടാതെ വന്നെങ്കിൽ അയാളുടെ മാംസകഷ്ണം വരെ ചോദിക്കുന്ന മനസ്സ് വരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പലിശയിലെ ഏറ്റവും ചെറുത് തന്നെ സ്വന്തം ഉമ്മയെ വിവാഹം കഴിക്കുന്നതിന് പോലെ തുല്യാണ്. പലിശയുടെ പുക ഉൾക്കൊണ്ടവൻ നരകത്തിന്റെ ഏൽക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. കാരണം പലിശ ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ്. അതാണ് ഒരു രീതിയിൽ വിഷയം. അതേസമയം വേറൊരാളുകളോ, ആളുകൾക്ക് സദക്ക കൊടുക്കുന്നു, സഹായം കൊടുക്കുന്നു, അതുവഴി അള്ളാഹുവിന്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നു. അതുമാത്രമല്ല, അവർ വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവായിട്ട് വിശ്വസിക്കുന്നു, ഒരു ഭാഗത്ത് അവർ നമസ്കരിക്കുന്നു, അവരുടെ ബാധ്യതയിൽ നിന്ന് അവർ സക്കാത്ത് കൊടുക്കുന്നു. അവരുടെ ജനങ്ങളുടെ സമ്പത്തിന്റെ വിഹിതമാ തന്റെ സ്വത്തിലുണ്ട്, ഹക്കായിട്ട് എന്റെ മുതലിലുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ അല്ല, നമ്മുടെ പൈസയിലുള്ള നാട്ടുകാരെ പൈസ. ഒന്നുകൂടി മനസ്സിലാക്കണം, നമ്മൾ കൊടുക്കണേ നമ്മളാണെന്നൊക്കെ ശരിയായിരിക്കാം, പക്ഷെ യഥാർത്ഥത്തിൽ ഒരാളുടെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്റെ മുതലിൽ നാട്ടുകാരെ പൈസ ഉണ്ട്, ആ പൈസ എടുത്ത് കൊടുക്കണം എന്നാ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരു ഭാഗത്ത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു, ജനങ്ങളെ പറ്റിക്കുന്നു, അവരെ ചതിക്കുന്നു, അവരുടെ ദുർബലാവസ്ഥയെ വഞ്ചിക്കുന്നു, അതാണ് ഒരു ഭാഗത്തെങ്കിൽ. മറുഭാഗത്ത് അള്ളാഹുവിനോടുള്ള കടപ്പാട് നിർവഹിക്കുന്നു, സമസൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നു, അവരെ സഹായിക്കുന്നു, അവർക്ക് സദക്ക കൊടുക്കുന്നു, ഇപ്പുറത്ത് നമസ്കരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇനി അവർക്ക് ഈ ദുനിയാവിലെ ഇത്തിരി പലിശ പൈസ അല്ല അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ലഹും അജ്റുഹും മിൻദ റബ്ബിഹിം, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റബ്ബിന്റെ അടുക്കാൻ വലിയ പ്രതിഫലമുണ്ട്. ഈ പലിശക്കാരനാകെ പേടിയായിരിക്കും, ഇത് കിട്ടുമോ പോകുമോ അങ്ങനാകോ, അസ്വസ്ഥതയായിരിക്കും. പലിശ കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വന്തം ജീവിക്കാർ കൂടി തോന്നില്ല. കാരണം 1000 രൂപയ്ക്ക് ഒരു സാധനം മേടിക്കുമ്പോൾ ഇയാൾ തോന്നും എന്തിനാ ഈ സാധനം മേടിക്കുന്നത്, 1000 രൂപയ്ക്ക് പലിശക്ക് കൊടുത്താൽ 1100 ആവില്ലേ. ഈ പൈസയുടെ ധനപൂജ എങ്ങനെ ഉണ്ടാകുക എന്നല്ലാതെ ഇഹത്തിലും അയാൾക്ക് ജീവിതം ഉണ്ടാവില്ല. പലിശക്കാരൻ പലിശക്കച്ചവടക്കാരനും ഇഹത്തിലും ഒരു ജീവിതം ഉണ്ടാവില്ല. അതേസമയം തങ്ങളുടെ പണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആളുകൾക്ക് ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവാണ് അത് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അള്ളാഹു താല എനിക്ക് പരലോകത്ത് മഹത്തായ പ്രതിഫലം നൽകും, അതുകൊണ്ട് ഒരു പേടി അവർക്കില്ല. ഒന്നുമില്ലാതെ വെറും കയ്യോടെ വന്ന് എനിക്ക് അള്ളാഹു താല ഈ സമ്പത്തൊക്കെ തന്നെങ്കിൽ സദക്ക കൊടുത്തിട്ട് അത് തന്നെ തുലപ്പിക്കൂല. മാനക്കസ മാലും സദക്ക, സദക്കൊണ്ട് ഒരാളെ സമ്പത്തും കുറഞ്ഞു പോകൂല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പഠിക്കുന്നത്. തുടർന്ന് വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുക, മാ ബഖിയ മിന റിബ പലിശയിൽ നിന്ന് ബാക്കിയായത്, ഇൻ കുൻതു മുഅ്മിനീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക. വദറൂ മാ ബഖിയ മിന റിബ പലിശയിൽ നിന്ന് ബാക്കിയായത് നിങ്ങൾ വിട്ടുകളയുക, ഇങ്കുത്തുമിനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഈ നിയമം വരുന്നതിന് മുമ്പ് നിങ്ങൾ പലിശക്ക് പണം എടുക്കൊടുത്തിട്ടുണ്ടാവും. ഇനി ആ അങ്ങോട്ട് മേടിച്ചിട്ട് തീരാന്ന് വെക്കരുത്, ആ പലിശ വേണ്ട നിൽക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുതല് വാങ്ങാം, തിരിച്ചു വാങ്ങാം. അല്ല ഹറാമാക്കിയ, അല്ല ഗൗരവത്തോടു കൂടി കുറ്റകരമായി പറഞ്ഞ ആ പലിശ ഇനി നിങ്ങൾ വാങ്ങരുത്. മുമ്പ് വാങ്ങിയത് വലഹു മസലഫ, അത് കഴിഞ്ഞു പോയി. അതേസമയം ഇനി നിങ്ങൾ ആ പലിശ വാങ്ങാൻ പാടില്ല. പലിശ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അനുവദനീയമല്ല, കാരണം അതിന്റെ സന്ദർഭം യഥാർത്ഥത്തിൽ കഴിഞ്ഞുപോയി. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് കിട്ടാൻ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കാം. വളരെ കൃത്യമാണത്. നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ അതപ്പൊ ഈ ഇപ്പൊ നമ്മള് ഖുർആൻ ക്ലാസ് കേട്ടിട്ട് ഒരാൾ പലിശയുടെ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായെങ്കിൽ അന്ന് അതും കൂടി മേടിച്ചിട്ട് നാളെ പോലും മേടിക്കേണ്ടെന്ന് നോക്കാൻ പാടില്ല. അയാൾ എന്ത് ചെയ്യണം, ആ പലിശ മേടിച്ചതൊക്കെ ഒഴിവാക്കും. കാരണം ഈ നിയമം വന്നതിന് ശേഷം പിന്നെ അത് വാങ്ങാൻ പാടില്ല. മറ്റേ നിയമം വരുന്നതിന് മുമ്പായിരുന്നു. അതാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് പലിശ ഇനത്തിൽ കിട്ടാനുള്ളതൊക്കെ ഒഴിവാക്കുക. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. പലിശയിൽ നിന്ന് ബാക്കിയുള്ളത് നിങ്ങൾ ഒഴിവാക്കുക, വിട്ടുകളയുക. ഇങ്കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കിട്ടാനുള്ള പലിശ നിങ്ങൾ വിട്ടുകളയുകയും പലിശ വ്യാപാരത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, പലിശ ഇടപാടുകളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ശരിക്കും മനസ്സിലാക്കിക്കോളൂ, കേട്ടോളൂ, ബിഹർബിം മിനല്ലാഹ്, അള്ളാഹുവിന്റെ യുദ്ധത്തെപ്പറ്റി, അള്ളാഹുവിൽ നിന്നുള്ള യുദ്ധത്തെപ്പറ്റി നിങ്ങൾ കേട്ടോളി, അള്ളാഹുവിൽ നിന്നുള്ള യുദ്ധത്തെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളീൻ. വൈലം തഫ്വലു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ അറിയുക, ബിഹർബിം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള യുദ്ധപ്രഖ്യാപനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടുകൊള്ളുക. വറസൂലിഹി, അവന്റെ ദൂതനിൽ നിന്നും. വൈൻതുബുത്തും, നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ, ഫലക്കും നിങ്ങൾക്കുണ്ട് റുഊസ് അംവാലിക്കും, നിങ്ങളുടെ മൂലധനം. വൈൻതുബുത്തും, നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ, ഫലക്കും നിങ്ങൾക്കുണ്ട് റുഊസ് അംവാലി, റുഊസ് അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം ഉണ്ടായിരിക്കും. ലാ തളിമൂൻ, നിങ്ങൾ അക്രമിക്കുകയില്ല. വലാ തുലമൂൻ, നിങ്ങൾ അക്രമിക്കപ്പെടുകയുമില്ല. ലാ തളിമൂന, വലാ തുലമൂൻ, നിങ്ങൾ അക്രമിക്കുകയില്ല, നിങ്ങൾ അക്രമിക്കപ്പെടുകയും ഇല്ല. അല്ലെങ്കിൽ ലാ തളിമൂൻ, നിങ്ങൾ അക്രമം ചെയ്യരുത് എന്നർത്ഥം. വലാ തുലമൂൻ, നിങ്ങൾ അക്രമിക്കപ്പെടുകയും അരുത്. അങ്ങനെ രണ്ട് അർത്ഥത്തിലും, ഇല്ല എന്നുള്ള അർത്ഥത്തിലും നിഷേധാർത്ഥത്തിലും തസ്രികൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, അപ്പൊ നോക്കൂ, ഞാൻ ശരിയാക്കും. ഫൈലം തഫ്വലു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, വിട്ടുകളയുന്നില്ലെങ്കിൽ, പലിശ വ്യാപാരത്തിൽ നിന്ന് വിട്ടുകളയുന്നില്ലെങ്കിൽ, ഫൗദനു, നിങ്ങൾ അറിയുക, നിങ്ങൾ കേട്ടുകൊള്ളുക, ബിഹർബിം മിനല്ലാഹ്, അല്ലാഹു വറസൂലിഹി, അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള യുദ്ധപ്രഖ്യാപനം നിങ്ങൾ കേട്ടുകൊള്ളുക. ഈ ആയത്ത് അവതീർണമാകുന്നത് ഏതാണ്ട് മക്കാ വിജയത്തിന് ശേഷമാണ്. മക്കാ വിജയത്തോടുകൂടി, അത് ആ ഘട്ടത്തിലാണ് ഈ ആയത്ത് അവതീർണമായതെങ്കിലും ഇത് ഈ ഭാഗത്ത് അല്ലാഹു തആല ഖുർആനിൽ ഉൾക്കൊള്ളിച്ചു എന്നേയുള്ളൂ. അതേസമയം ഇത് മുമ്പ് പലിശയുടെ ദോഷത്തെക്കുറിച്ചും പലിശയുടെ വിനാശത്തെക്കുറിച്ചും ഇസ്ലാം ആഗ്രഹിക്കുന്ന, അള്ളാഹു ആഗ്രഹിക്കുന്ന വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു, പരലോകത്തെ ശിക്ഷയെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ആയത്തിറങ്ങിയതോടുകൂടി ഇസ്ലാമിക രാഷ്ട്രത്തിൽ പലിശ വ്യാപാരം നിയമപരമായൊരു കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ക്രിമിനൽ കുറ്റമായി തീരുകയാണ് ചെയ്യുന്നത്. മേലിൽ പലിശ വ്യാപാരത്തിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം യുദ്ധ നടപടി കൈക്കൊള്ളേണ്ടി വരും എന്ന് പലിശ വ്യാപാരം നടത്തിയിരുന്ന എല്ലാ അറബ് ഗോത്രങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉദ്യോഗസ്ഥന്മാർ വഴി അറിയിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ നെജറാനിലെ ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ആഭ്യന്തര സ്വയം നിർണയാവകാശം നൽകപ്പെട്ടപ്പോൾ, നിങ്ങൾ പലിശ വ്യാപാരം നടത്തുന്ന പക്ഷം, നിങ്ങൾ പലിശ വ്യാപാരം നടത്തുകയാണെങ്കിൽ ഈ കരാറ് ദുർബലപ്പെടുമെന്നാണ് ഉപവാചകൻ പറഞ്ഞത്. അതോടുകൂടി ഇസ്ലാമിക രാഷ്ട്രത്തിൽ പലിശ വ്യാപാരം നിരോധിച്ചു. അത് വ്യാപാരം നടത്തിയാൽ അവർക്ക് ശിക്ഷ, ശിക്ഷയെക്കുറിച്ച് മുഫസ്സിറുകൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അവർക്ക്, അവരെ, അത്തരം വ്യാപാരം നടത്തുന്നവരെ അതിൽ നിന്ന് മടങ്ങാൻ നിർബന്ധിക്കണം, അവരെ വധിച്ചു കളയണമെന്നും വരെ അഭിപ്രായമുള്ളവരുണ്ട്. പലിശ വ്യാപാരം നടത്തുന്നവരെ ബന്ധനസ്ഥരാക്കണം, അതിൽ നിന്ന് അവരെ വിട്ടുമാറുന്നത് വരെ ജയിലിലിടണം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ഫുഖഹാക്കൾ പല അഭിപ്രായവും ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നു. അത്രയും ഗൗരവമുള്ളതാണ്. അല്ലാഹു തആല യുദ്ധപ്രഖ്യാപനം നടത്തിയ അതിഗുരുതരമായ പാപമാണ് പലിശ എന്ന് നമ്മൾ മനസ്സിലാക്കും. സൂറത്തുൽ ബക്കറയിൽ ഈ ആയത്തുകൾ പഠിച്ചാൽ നമ്മൾ ഒരിക്കലും ഞാൻ വഴിക്ക് പോകരുത് കേട്ടോ, ഒരിക്കലും ആ വഴിക്ക് പോകരുത്. പലിശ വാങ്ങാനും കൊടുക്കാനും ഒന്നും നിൽക്കരുത്. അത് ശുദ്ധീകരിക്കണം. ആ പലിശ ഹറാമായ മുതലേ നമ്മൾ കച്ചവടത്തിലെ കച്ചവടത്തിന് ലാഭനഷ്ടങ്ങളുടെ സാധ്യതയും, കച്ചവടത്തിൽ ഒരാൾ പലിശ കൊടുക്കുകയാണെങ്കിൽ ഫിക്സഡ് ലാഭമായിട്ട് വാങ്ങുന്നത് പലിശയിലേക്ക് നീങ്ങും. കച്ചവടക്കാരന് ഒരാൾ മുതൽ മുടക്കിയാൽ ആ മുതൽ മുടക്കിനനുസരിച്ച് റിസ്ക്കും ലാഭനഷ്ടങ്ങളിൽ പങ്കാളിത്തത്തോടു കൂടിയ ഒരാൾക്ക് കച്ചവടത്തിൽ മുതൽ മുടക്കാം. അങ്ങനെ വരുമ്പോൾ ആ റിസ്കോട് കൂടിയ ലാഭനഷ്ടങ്ങളിൽ തുല്യ പങ്കാളിത്തത്തോടു കൂടിയ രൂപത്തിൽ ലാഭനഷ്ടങ്ങൾ അയാൾക്ക് ഏറ്റുവാങ്ങുകയും ചെയ്യാം. അതേസമയം ഒരാൾ കച്ചവടക്കാരന് പൈസ കൊടുക്കുകയാണെങ്കിൽ ഫിക്സഡായ പൈസ എനിക്ക് വേണം, 100,000 ഇത്ര രൂപ ഫിക്സഡായിട്ട് തരണം എന്ന് പറഞ്ഞാൽ അത് പലിശ തന്നെയാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതേസമയം ചില കച്ചവടത്തിൽ മുതൽ മുറക്കുകയും അധ്വാന പരിശ്രമങ്ങൾ വേറെ കണക്കാക്കിയൊക്കെ ചെയ്തുകൊണ്ട് കച്ചവടത്തിന്റെ മൊത്തം ലാഭനഷ്ടത്തിൽ പങ്കാളിത്തമായിക്കൊണ്ട് കച്ചവടം ചെയ്യുമ്പോൾ കച്ചവടത്തിൽ മുതൽ മുടക്കുന്ന ആളുകൾക്ക് അതിന്റെ ലാഭനഷ്ടങ്ങളിൽ പങ്കാളിയാകാൻ സാധിക്കും. ഈ വസ്തുതകളൊക്കെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വളരെ സൂക്ഷ്മത ഈ സാമ്പത്തിക ക്രയവിക്രയത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയണം എന്നാണ് ഓർമ്മപ്പെടുത്താറ്. 2000 കൂടി എടുക്കേണ്ടതുണ്ടായിരുന്നു. ഇൻഷാല്ലാ നാളെ ബഷീർ മോഹിത്തി സാഹിബ് എടുക്കുമെന്ന് കരുതുന്നു. അത് കടവുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത ആയത്തും ആയത്തും ദൈനാണ്. അപ്പൊ ആ കടത്തിന്റെ ആയത്തുകളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ പലിശ അതിന്റെ ഗൗരവത്തോടു കൂടി നമ്മൾ കൊള്ളണം. ഒരു കാരണവശാലും ആ വഴിക്ക് പോകരുത്. ഞാൻ 5 പലിശ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കും. ചിലര് മറ്റേത് എന്നൊക്കെ പറഞ്ഞ് ഒരു ലെവലും ഇല്ലാണ്ട് പലിശ സംവിധാനത്തിലൊക്കെ അനാവശ്യമായി ഇടപെടാറ്. അതൊക്കെ ഒഴിവാക്കണം. പലിശ സംവിധാനമാണോ നമുക്ക് ഇപ്പൊ പ്രോവിഡന്റ് ഫണ്ട് PFൽ ഒരു ഉദ്യോഗസ്ഥൻ ചേരൽ നിർബന്ധമാണ്. ആ നിർബന്ധമായത് അനിവാര്യമായ തലത്തിൽ പ്രോവിഡന്റ് ഫണ്ടിൽ ചേരേണ്ടി വരും. അങ്ങനെ പലിശ കിട്ടുന്ന പലിശ ഒഴിവാക്കണം. ഞാൻ പ്രോവിഡന്റ് ഫണ്ടിന്റെ തന്നെ പലിശ അല്ല ബിസിനസ്സിൽ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മസലകളുണ്ട് വേറെ കാര്യം. പക്ഷെ അവിടെ അനിവാര്യതയിൽ മാത്രമാണ് നമ്മൾ ചേരുന്നത്. ബാങ്കിൽ പലിശ നിക്ഷേപിക്കപ്പെടുമ്പോൾ അനിവാര്യതയിൽ വാങ്ങുന്ന പലിശ സംവിധാനത്തിൽ നമ്മൾ ഇടപെടും. അനിവാര്യതക്ക് അപ്പുറമുള്ള ഒരു പലിശ ഇടപാടിലും നമ്മൾ ഇടപെടാൻ പാടില്ല. ലോണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കൂട്ടിയൊക്കെ ഒരു ഗതിയും കിട്ടില്ല. അവര് ചൂഷണം ചെയ്യലായിരിക്കും. അതുകൊണ്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ പാകത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പലിശ സംവിധാനവുമായി അകലം പാലിക്കാനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനും പകരം സദക്കകൾ വർദ്ധിപ്പിക്കാനും സാഹോദര്യം വർദ്ധിപ്പിക്കാനും ദയാനുകമ്പ വർദ്ധിപ്പിക്കാനും സമൂഹത്തിന് ധാർമ്മികതയുടെ ബലിഷ്ഠമായ കയറിൽ സമൂഹത്തെ കോർത്തിണക്കാനും നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം മുമ്പേ തന്നെ ഞാൻ പറയുന്നു, റമദാൻ ആരംഭിച്ചാൽ നമ്മുടെ ക്ലാസ് 5:45 നാളെ റമദാൻ ആണെങ്കിൽ നാളത്തെ ക്ലാസ് 5:45. റമദാൻ മാസമാണ് നേരത്തെ രാവിലെ കയറി കിടന്ന് ഉറങ്ങരുത്. ഖുർആൻ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കണം. വളരെ കണിശമാണ്, പങ്കെടുക്കണം. പങ്കെടുത്തിട്ടില്ലെങ്കിൽ നല്ല ശിക്ഷ അടി കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ കൃത്യമായി തന്നെ പങ്കെടുക്കണം. റമദാനിൽ കൂടുതൽ പഠിക്കണം. കഴിഞ്ഞ 2 കൂടി ഇനി ഉള്ളു അൽബക്കറ സൂറത്തിൽ. ഇൻഷാല്ലാ ചിലപ്പോൾ 2 ക്ലാസ്സോടുകൂടി തീർന്നു വരും. അതോടുകൂടി അൽബക്കറ സൂറത്തിലെ മുഴുവൻ ആയത്തുകൾ റമദാൻ മാസത്തിൽ ശരിക്കും പഠിക്കണം. ആവർത്തിച്ച് യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് റമദാനിൽ അൽബക്കറ അങ്ങോട്ട് ശരിക്കും ഇതാക്കണം. അൽബക്കറ വീട്ടിൽ നന്നായി പാരായണം ചെയ്യണം. ഒരു ശൈത്താനും ആ വീട്ടിലേക്ക് കയറി വരരുത് എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ല ഞങ്ങൾക്ക് ഇനി പൊറുത്ത് മാപ്പാക്കിത്തരുമാറാകണേ. പടച്ചവനെ വരാനിരിക്കുന്ന റമദാൻ മാസത്തെ ചൈതന്യത്തോട് കൂടി സ്വീകരിക്കാനുള്ള തോപ്പിക്ക് അല്ല ഞങ്ങൾക്ക് ഇനി നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഈമാനോടുകൂടി നോമ്പനുഷ്ഠിക്കാനുള്ള തോപ്പിക്ക് ഞങ്ങൾക്ക് ഇനി നൽകുമാറാകണേ. റയ്യാൻ എന്ന് പറയുന്ന സ്വർഗീയ കവാടങ്ങളിലൂടെ ഞങ്ങൾ നീ പ്രവേശിപ്പിക്കുമാറാകണേ. പടച്ചവനെ, കൊറോണ രോഗം ശക്തി പ്രാപിച്ചു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. പടച്ചവനെ, ആ മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും നീ രക്ഷിക്കുമാറാകണേ. പടച്ചവനെ, ഈ റമദാനെങ്കിലും സ്വതന്ത്രമായി നമസ്കരിക്കാനും ജുമാ കൂടാനും തറാവി നമസ്കരിക്കാനും ഒക്കെ ഉള്ള ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തീർക്കുമാറാകണേ. എല്ലാ പ്രയാസങ്ങളിലും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ രോഗത്തിന് അടിമകളായിട്ടുണ്ട്. അല്ലാഹുവെ, ആ രോഗങ്ങളിൽ നിന്നൊക്കെ നീ ശിഫയാക്കി തീർക്കുമാറാകണേ. വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. പഠിച്ചവരെ, ഞങ്ങളുടെ കുടുംബത്തെ, മക്കളെ, മാതാപിതാക്കളെ, ഇണകളെ നീ അനുഗ്രഹിക്കുമാറാകണേ. സാമ്പത്തിക പ്രയാസങ്ങളിൽ ഞങ്ങളെ നീ കരകയറ്റുമാറാകണേ. ഈ ഖുർആൻ പഠനം അല്ലാ റബ്ബേ ഞങ്ങൾക്ക് നരകമോചനത്തിന് കാരണമാക്കി തീർക്കുമാറാകണേ. ഈ ഖുർആൻ പഠനം സ്വർഗപ്രവേശനത്തിന് കാരണമാക്കി തീർക്കുമാറാകണേ. ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ പാപമോചനത്തിന്റെ കാരണമാക്കി തീർക്കുമാറാകണേ. അത് ഞങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫയാക്കി തീർക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിനാ ളിയാഅ വലിയ അബുസാദിന ജലാ വലിയ അസ്ഫാമിന ദവാ വലിയ ദുനൂബിന മുമഖിസ വാനിന്നാരി മുഖല്ലിസ അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിന്നാർ അല്ലാഹുമ്മ ഫുർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ اللهم ادخلنا في جنتك النعيم، اللهم اقسم لنا من خشيتك ما تقول به بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهبن به علينا مصائب الدنيا. اللهم متعنا باسمائنا وابصارنا وقوتنا ما احييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من نادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اشف أمراضنا ويسر أمورنا يا رب العالمين. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك الهدى والتقى والعفاف والإنا. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. صلى الله على سيدنا محمد وعلى آل سيدنا محمد. سبحان رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
അന്വേഷിക്കാൻ കുറെ ഉണ്ടാവൂലേക്കും.
എനിക്കൊരു സംശയം, പിന്നെ ഇസ്ലാമിക ബാങ്കിങ് ഗൾഫ് നാടുകളിലൊക്കെ സർവീസ് ചാർജ് പറഞ്ഞിട്ട് ചോദിക്കണ്ടല്ലോ, അപ്പൊ അതെങ്ങനെയാ പലിശയിൽ?